പ്രൈസ് ദ ലോർഡ്. സുവിശേഷം അഥവാ ഗുഡ് ന്യൂസ് ഏറ്റെടുത്തവർക്ക് മാത്രമേ മറ്റുള്ളവരെ രക്ഷിപ്പാൻ സന്മനസ്സുണ്ടാകുകയുള്ളൂ. വചനമുള്ളവർ, ഉള്ളിലുള്ളവർ സ്വന്തം നഷ്ടമല്ല, മറ്റുള്ളവരുടെ നന്മയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത്. അപ്രകാരമുള്ള ഒരു വലിയ രക്ഷകന്റെ കരങ്ങൾക്ക് ഇണങ്ങുന്നതായി തീരുവാൻ നാം എന്ത് ചെയ്യണമെന്ന് ഇന്ന് നമുക്ക് ചിന്തിക്കാം. അതിനായി ബൈബിൾ സ്റ്റഡിയുടെ ഇന്നത്തെ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. യിരെമ്യാ പ്രവചനം 18:6 അവസാനം. യിരെമ്യാ പ്രവചനം 18:6. ഇസ്രായേൽ ഗൃഹമേ, കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. കളിമണ്ണ് കുശവന്റെ കയ്യിൽ ഇരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ക്ലേ ഇൻ ദ ഹാൻഡ് ഓഫ് ദ പോട്ടർ. കളിമണ്ണ് കുശവന്റെ കയ്യിൽ. സുവിശേഷം മരണത്തിൽ നിന്ന് ജീവങ്കലേക്കുള്ള ഒരു സന്ദേശമാണ്. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാകുന്ന രക്ഷയുടെ സുവിശേഷം ആദ്യം ദൂതൻ അറിയിച്ചു. ലൂക്കോസ് 2:11 നമുക്കത് കാണാം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇത് സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. രക്ഷിതാവിൻ്റെ ജനനമാണ് ആദ്യ സുവിശേഷമെങ്കിൽ അവൻ ന്യായാധിപതിയായി വരുമ്പോൾ രക്ഷപ്പെട്ടവരായി കാണുന്നവരെ പറ്റിയുള്ള ദൂതാണ് അടുത്തത്. വെളിപ്പാട് പുസ്തകം 14:6. വെളിപ്പാട് പുസ്തകം 14:6-7 വാക്യങ്ങൾ നമുക്ക് നോക്കാം. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷവും വംശവുമായുള്ളവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ നിത്യ സുവിശേഷം? ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പീൻ. അവൻ്റെ ന്യായവിധിയുടെ നാഴിക അടുത്തു വന്നിരിക്കുന്നു. അവൻ്റെ ന്യായവിധിയുടെ നാഴിക അടുത്തു വന്നിരിക്കുന്നു. അഭിമാനത്തോടെ ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ സ്വയം രക്ഷയുടെ അഭിമാനത്തിലാകുവാനോ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തുവാനോ ശ്രമിക്കാറുണ്ടോ? ശ്രമിക്കുന്നവർ വിരളമാണ്. ഒരിക്കൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 km കിഴക്ക് ട്രാക്ക് പരിശോധിച്ച ഒരു ജോലിക്കാരൻ 3 inch നീളത്തിൽ റെയിൽപാളം അകന്നതായി കണ്ടു. വഞ്ചിനാട് എക്സ്പ്രസ് വടക്കു നിന്നും വരുവാൻ സമയമായി എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വേഗത്തിൽ ചുവന്ന കൊടിയുമായി ഓടിത്തുടങ്ങി. ട്രാക്കിലൂടെ ഓടി വരുന്ന ആളിനെ കണ്ട ഡ്രൈവർ വണ്ടി നിർത്തി. 20 minutes ട്രെയിൻ വൈകിയാണ് പിന്നീട് അന്ന് ഓടിയത്. എന്നാൽ ആ ഡ്രൈവർക്കൊരു സമാധാനമുണ്ടായിരുന്നു, താൻ അനേകരുടെ ജീവനെ രക്ഷിച്ചു എന്ന്. അപകടമുണ്ടാകുമെന്നുള്ള ആ വാർത്ത അറിയിച്ചത് മൂലമാണ് അനേകരുടെ ജീവനെ രക്ഷിക്കുവാൻ ആ മനുഷ്യന് കഴിഞ്ഞത്. മറ്റുള്ളവരുടെ ജീവനെക്കുറിച്ച് ഭാരമുള്ളവർക്കേ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് ഈ ആത്മഭാരമുണ്ടോ? മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കൊണ്ടുവരുവാനുള്ളവർ അനേകരാണ് നമ്മുടെ ചുറ്റിനും. അവസാന കാലത്തിൻ്റെ നാഴിക അവസാനിക്കും തോറും ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. പല തരത്തിൽ, പല വിധത്തിൽ പാപത്തിൽ അകപ്പെട്ട് മരിക്കുന്ന പല തരത്തിലുള്ള ആളുകൾ നമ്മുടെ ചുറ്റും അവർ വർദ്ധിക്കുമ്പോൾ നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നാൽ സകലതും അറിയുന്ന ഒരു ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള കാര്യം മറക്കരുത്. സദൃശവാക്യ 24:11-12 വാക്യങ്ങൾ നോക്കിയാൽ നമുക്കത് മനസ്സിലാകുന്നതാണ്. മരണത്തിന് കൊണ്ടുപോകുന്നവരെ വിടുവിക്കാം, കുലയ്ക്കായി വിറച്ച ചെല്ലുന്നവരെ രക്ഷിപ്പാൻ നോക്കുക. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന് നീ പറഞ്ഞാൽ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവൻ ഗ്രഹിക്കയില്ലയോ? അവൻ മനുഷ്യനോട് അവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കും. പ്രവർത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സർവശക്തനായ ദൈവത്തിന് എല്ലാ രാഷ്ട്രങ്ങളെയും അതിലെ നിവാസികളെയും ഭരിക്കുവാനും നിയന്ത്രിക്കുവാനും സമ്പൂർണ്ണ അധികാരമുണ്ട്. സങ്കീർത്തനത്തിനകത്ത് നാം കാണുന്നു ഭൂമിയും അതിൻ്റെ പൂർണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു എന്ന്. യിരെമ്യാ പ്രവചനം 18:1-11 ഭാഗത്ത് യെരുശലേം പുരുഷന്മാരോടും യഹൂദ നിവാസികൾ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും വരുവാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് ഒഴിവാകുവാൻ സകല ദുർമാർഗവും വിട്ടുതിരിഞ്ഞ് നടപ്പും പ്രവർത്തികളും നന്നാക്കുവാനുള്ള ആഹ്വാനം നൽകുവാൻ യിരെമ്യാവിനെ അടുത്തതായി പഠിപ്പിക്കുന്നു. നമ്മൾ ആദ്യം കണ്ടത് ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കാത്തവന് വരാൻ പോകുന്ന ന്യായവിധിയുടെ 1-ാമത്തെ ചിത്രമാണ്. എന്നാൽ ഇവിടെ ഈ ന്യായവിധിയിൽ നിന്ന് നിനക്ക് മാറണമെങ്കിൽ നീ നിന്ന് ദുർമാർഗം വിട്ട് നിന്റെ നടപ്പും പ്രവൃത്തികളും നന്നാക്കാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ വേണ്ടി യിരെമ്യാവിനെ യഹോവ അയച്ചത് കുശവൻ്റെ പണിശാലയിലേക്കാണ്. കുശവൻ കളിമണ്ണിന്മേലുള്ള സ്വാധീനം കാണുക മാത്രമല്ല, ദൈവം അവനെ പഠിപ്പിക്കുന്നത് അവൻ ശ്രദ്ധയോടെ കേൾക്കുകയും വേണം. അതിനുള്ള നിർദ്ദേശം അവന് നൽകിയത് 18:1-2 വാക്യങ്ങളിൽ, നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക, അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വചനങ്ങളെ കേൾപ്പിക്കും. ദൈവം പറഞ്ഞിടത്ത് ചെല്ലുന്നവന് മാത്രമേ ദൈവം പറയുന്നത് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. കുശവൻ്റെ പണിശാലയിൽ പോയവന് മാത്രമേ ദൈവത്തിൻ്റെ വാക്കുകൾ പഠിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം എന്നെയും നിന്നെയും എവിടേക്ക് അയക്കണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവം പറയുന്നിടത്ത് നീ പോയാൽ ദൈവം നിന്നോട് സംസാരിക്കും. ആ പണിശാലയിൽ ചെല്ലുമ്പോൾ കുശവൻ അവിടെ കളിമണ്ണ് കൊണ്ടിരിക്കുക. നമ്മൾ യെശയ്യാപ്രവചനം 64:8 വാക്യത്തിൽ കാണുന്നുണ്ട്, നമ്മുടെ പിതാവ് കുശവനും നാം അവൻ്റെ കയ്യിലെ കളിമണ്ണുമാകുന്നു. അപ്പം പിതാവ് കുശവനാണെങ്കിൽ നാം അവൻ്റെ കയ്യിലെ കളിമണ്ണാണ്. നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. മെനയുന്നവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവന് മാത്രമേ കുശവൻ്റെ കയ്യിലെ ആയുധം പണിയായുധമായി മാറാൻ കഴിയത്തുള്ളൂ. കുശവന് പണിഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. കുശവൻ്റെ കയ്യിൽ സമർപ്പിച്ചു കൊടുക്കാത്തവനെ ഒരിക്കലും കുശവന് പണിയുവാൻ കഴിയുകയില്ല. യിരെമ്യാ പ്രവചനം 18:2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, നീ ശ്രദ്ധയോടെ കേൾക്കണം. ഇത് ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ഇതുപോലെയാണ് മോശയെ വിടുന്നതിന് മുമ്പും ഹോരേബിൽ വെച്ചും വിട്ട ശേഷം മിസ്രയീമിൽ വെച്ചും യഹോവ പല പാഠങ്ങൾ അവനെ പഠിപ്പിച്ചു. ദൈവം കണ്ടെത്തിയവരെ പഠിപ്പിച്ച് ശക്തിപ്പെടുത്തി അവരെ ഉപയോഗിക്കുകയാണ് ദൈവം ചെയ്യുന്നത്. അതുപോലെ ഇവിടെ കുശവൻ്റെ പണിശാലയിലേക്ക് യിരെമ്യാവിനെ വിട്ടു. യിരെമ്യാവ് അവിടെ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങൾ നോക്കുക. കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നാം അറിഞ്ഞിരിക്കേണ്ട 1-ാമത്തെ കാര്യം, രൂപപ്പെടുത്തണമെങ്കിൽ നാം കുശവനോട് വിധേയത്വം കാട്ടണം. അത് കുശവൻ്റെ പ്രവൃത്തിയുടെ വിജയമാണ്. 2-ാമതായി, കളിമണ്ണ് മറുതലിച്ചാൽ അവൻ്റെ ഉദ്ദേശം നിറവേറുകയില്ല, കുശവൻ്റെ പദ്ധതി നടപ്പാകുകയില്ല. നല്ല ഒരു പാത്രമാക്കണമെന്നാണ് കുശവൻ കരുതിയെങ്കിൽ ആ കളിമണ്ണ് രൂപപ്പെടുത്തുമ്പോൾ അതിനെ വളരെയധികം കഷ്ടപ്പെടുത്തിയാണ് ഈ കളിമണ്ണിനെ എടുത്ത് മെനയാനുള്ള പ്രവൃത്തി ആരംഭിക്കുന്നത് തന്നെ. കഷ്ടതകളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എല്ലാം ഉണ്ടാകാം. പക്ഷേ ഈ എല്ലാ പ്രതികൂലവും കളിമണ്ണ് അനുഭവിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ കുശവൻ്റെ കയ്യിലായിരിക്കുന്നത്,
കുശവന്റെ കയ്യിൽ ഇരിക്കുന്ന കളിമണ്ണിന് ഒരു കേടും സംഭവിക്കുന്നില്ല. കാരണം ഉടമസ്ഥന് മാത്രമേ അതിനെ മെനഞ്ഞെടുക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ എപ്പോഴെങ്കിലും ഞാൻ എന്തിനാണ് ഇത്രയും കഷ്ടത അനുഭവിക്കുന്നതെന്ന് കളിമണ്ണിന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ എനിക്ക് നിന്റെ പാത്രമൊന്നും ആകണ്ട എന്ന് എപ്പോഴെങ്കിലും നീ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കുശവൻ അവൻ്റെ ഇഷ്ടം പോലെ നിന്നെ പണിതെടുക്കുവാൻ കഴിയുകയില്ല. പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കയ്യിൽ മറുതലിക്കാതെ കീഴ്പ്പെട്ടിരുന്ന് കൊടുക്കുക. ഒരു കാര്യം ഓർക്കുക, നീ അനുസരിച്ചില്ലെങ്കിൽ കുശവൻ ഇഷ്ടം പോലെ നിന്നെ മാറ്റിപ്പണിയുവാനുള്ള അധികാരമുണ്ട്. അത് മറന്നു പോകരുത്. ഒരു ജനതയെ തിരഞ്ഞെടുത്ത് നിലനിർത്തുമെന്ന് തീരുമാനിച്ച ശേഷം ദോഷത്തിലേക്ക് തിരിഞ്ഞാൽ ദൈവം അതിനെ നശിപ്പിക്കുമെന്നും നശിപ്പിക്കുമെന്ന് പറഞ്ഞത് നന്മയിലേക്ക് തിരിഞ്ഞാൽ അതിനെ രക്ഷിക്കുമെന്നും ഉള്ള കാര്യം നമ്മെ അറിയിക്കുവാനും യിരെമ്യാവിനെ ഏൽപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 18:7-10 വാക്യങ്ങൾക്കകത്ത് അത് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിങ്ങൾക്ക് വരുമെന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ഞാൻ ദുഃഖിക്കും. എന്നാൽ എൻ്റെ വാക്ക് കേട്ട് അനുസരിച്ച ശേഷം പിന്നെ നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ നിങ്ങൾക്ക് വരുത്തുമെന്ന് പറഞ്ഞ അനർത്ഥം ഞാൻ വരുത്തും. ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന അനർത്ഥം വരുത്തുമെന്ന് പറഞ്ഞാൽ അദൂതുമായി പോകുവാൻ ഒരാളിനെ ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യിരെമ്യാവിനെ വ്യക്തമായി ഇതെല്ലാം കാണിച്ചു കൊടുത്ത് പഠിപ്പിച്ചയക്കുന്നത്. നീ പോയി പറക, നീ ചെന്ന് യഹൂദ പുരുഷന്മാരോടും യെരുശലേം നിവാസികളോടും പറയേണ്ടുന്നത് എന്തെന്നാൽ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ അരുളി ചെയ്തത് മാത്രമേ പറയാവൂ. പോകാൻ പറഞ്ഞാൽ പോയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ മക്കളെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. അനർത്ഥം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ യോനായെ പോലെ ഓ പോയാന്ന് പറഞ്ഞിറങ്ങിയിട്ട് നീ മറുവഴി പോയാൽ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. യോന എന്നെ കടലിലിട്ടോളാൻ പറഞ്ഞു, പക്ഷേ അവൻ വിചാരിച്ചു കടലിലിട്ട രക്ഷപ്പെടാമെന്ന്. ഇല്ല, കടലിൽ നീ വീണാൽ നിന്നെ രക്ഷിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകാൻ ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കിയതുണ്ട്. ആ മത്സ്യം നിന്നെ അവിടെ തന്നെ കൊണ്ടുചെല്ലും. നിനവേയിലാണ് നീ പറയേണ്ടതെന്ന് ദൈവം പറഞ്ഞാൽ അത് നീ അവിടെ തന്നെ പറയണം. ഞാനും നിങ്ങളും എവിടെ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നുള്ളത് അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ കർത്താവിൻ്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം അനുസരിക്കുകയും പറയുകയും ചെയ്യുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, അനർത്ഥത്തിനിരകളാകാതെ കുശവൻ്റെ കയ്യിലെ അനുസരണമുള്ള കളിമണ്ണായി നല്ല പാത്രം മാനപാത്രമാകുവാൻ വചനത്തോട് പറ്റിയിരുന്ന് ആത്മാവിൻ്റെ ശക്തിയിൽ നിറയുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. മടങ്ങി വരിക. ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല. ഞാൻ കരുണയുള്ളവൻ എന്ന് അരുളിയ സ്നേഹവാനായ പിതാവേ, ദുഷ്ടത വിട്ടു തിരിഞ്ഞു വരുന്ന ഞങ്ങളെ സന്തോഷത്തോടെ കരുണയോടെ ചേർത്ത് കൊള്ളുന്ന അവിടുത്തെ കൃപയ്ക്കായി സ്തോത്രം. ഒരിക്കൽ ചേർന്ന് നിന്നിട്ട് അപ്പനെ വേദനിപ്പിക്കുന്നവരായി ഞങ്ങൾ ആരും തീരാൻ ഇടയാക്കല്ലേ. ഞങ്ങളെ ആ പ്രതികൂലത്തിൽ നിന്ന് രക്ഷിക്കണമേ. അപ്പൻ്റെ സ്നേഹമുള്ള മക്കളായി, അപ്പനെ അനുസരിക്കുന്ന മക്കളായി അപ്പൻ ഒരിക്കൽ പോലും ഞങ്ങളെക്കുറിച്ച് ദുഃഖിക്കുവാനിടയാകാതെ അപ്പൻ്റെ കൈകൾക്കുള്ളിൽ സുരക്ഷിതരായി കഴിയുവാൻ ഞങ്ങളെ അനുവദിക്കണമേ. അപ്പ താഴ്ത്തി ഏൽപ്പിക്കട്ടെ. അപ്പ മക്കളാകുന്ന ഞങ്ങളെ അവിടുന്ന് സ്വീകരിക്കണമേ, മാനപാത്രങ്ങളാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൈകളിലെ നല്ല കളിമണ്ണായി മാറുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.